സംബന്ധിച്ച് അതേ വേദഭാഗം തന്നെ വീണ്ടും നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം മാത്യു ചാപ്റ്റർ 3:17. മത്തായിയുടെ സുവിശേഷം 3:17 വായിക്കാം ആർക്കെങ്കിലും. മത്തായി 3:17.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി.
ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു, ഒന്ന്, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, എന്റെ പ്രിയപ്പെട്ട പുത്രൻ, എന്റെ പ്രിയനായവൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതേ ശബ്ദം തന്നെ നമ്മോടും പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൾ എന്റെ പ്രിയപുത്രി. ഇത് വിശ്വസിക്കാൻ ചില ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ പാട്ടുപാടി, എന്ത് ദിശയമേ ദൈവത്തിന്റെ സ്നേഹം എത്ര മനോഹരമേ. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ചിന്ത ഇതാ, പിതാവ് പുത്രനെ സ്നേഹിക്കാനായിട്ടൊരു കാരണമുണ്ട്. കാരണം പിതാവിന്റെ പൊന്നോമന പുത്രൻ, പാപമില്ലാത്തവൻ, പരിശുദ്ധൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, മഹിമ വിട്ടിറങ്ങി താണലോകത്തിലേക്ക് വന്നവൻ, ഒത്തിരി കാരണങ്ങളുണ്ട് പിതാവ് പുത്രനെ സ്നേഹിക്കാൻ. പക്ഷേ എന്നെ സ്നേഹിക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്റെ കണ്ടീഷൻ. പിതാവ് പുത്രനെ സ്നേഹിക്കാനായിട്ട് 1000 കാരണങ്ങളുണ്ട്. പരിശുദ്ധൻ, നിഷ്കളങ്കൻ, പിതാവിന്റെ പൊന്നോമന പുത്രൻ, ദൂതന്മാരുടെ ആരാധന വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവൻ. പക്ഷെ ഞാനോ പാപത്തിന്റെ അടിത്തട്ടിൽ കിടന്നവൻ, പാപത്തിന്റെ ചേറ്റിൽ കിടന്നവൻ, പിശാചിന് അടിമയായിരുന്നവൻ, ലോകമോഹങ്ങൾക്ക് എന്നെ തന്നെ വിറ്റവൻ. എന്നെ സ്നേഹിക്കാൻ എന്താ ദൈവത്തിന് തോന്നിയത്? അതാ പാട്ടുകാരൻ പാടിയത്. അതുകൊണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആശ്ചര്യം എന്ന വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. ആശ്ചര്യം, ആശ്ചര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാൻ. ഇത് അമേസിംഗ് ആണ്, ഇത് ആശ്ചര്യകരമായ കൃപ. ഇതെങ്ങനെ മനസ്സിലാകും? എന്നെ സ്നേഹിക്കാൻ ദൈവത്തിനെങ്ങനെ തോന്നി? എങ്ങനെ തോന്നി? യൂദയുടെ ലേഖനത്തില് ആ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ജൂഡ് ചാപ്റ്റർ 1:1, ഒരേ അധ്യായമേ ഉള്ളൂ, 1 വാക്യം.
ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്.
ടു ദോസ് ഹു ആർ കോൾഡ് ബിലവഡ് ഇൻ ഗോഡ്, നമ്മൾ അതേ വാക്യം വീണ്ടും കാണുക. ദിസ് ഈസ് മൈ ബിലവഡ് സൺ എന്ന് പറഞ്ഞ അതേ കാര്യം നമ്മൾ ഇവിടെ കാണുകയാണ്. ബിലവഡ് ഓഫ് ഗോഡ്, നമ്മെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യം അതാ. ബിലവഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആരാണ്? പ്രിയൻ. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ ആണോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുക എന്നുള്ള ഒരു കാര്യം ഞാൻ എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക. ഒരു കാര്യം, അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകത്തില്ല. ഇത്രമാത്രം പാപത്തിലായിരുന്നിട്ടും, പിശാചിന്റെ അടിമയായിരുന്നിട്ടും, ലോകമോഹങ്ങളിലായിരുന്നിട്ടും ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്തൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് നാം ദൈവത്തിന് പ്രിയരായിരിക്കുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം തൊട്ട് ബാക്കിലേക്ക് മറക്കുകയാണെങ്കിൽ, യാക്കോബിന്റെ ലേഖനം അതിന്റെ 1:18 വാക്യം, ജെയിംസ് ചാപ്റ്റർ 1:18.
നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു.
ഇൻ ദ എക്സർസൈസ് ഓഫ് ഹിസ് വിൽ ഹി ബ്രോട്ട് അസ് ഫോർത്ത് ബൈ ദ വേർഡ് ഓഫ് ട്രൂത്ത്. കണ്ടോ, ദൈവത്തിന്റെ ഇഷ്ടം ഹേതുവായി ദൈവം നമ്മെ ജനിപ്പിച്ചു. എങ്ങനെ? എങ്ങനെ ചിലർ പറയാറുണ്ട്, ചിലരെന്നല്ല നമ്മളെല്ലാം പറഞ്ഞ, ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, ശരിയാണ് ഒരർത്ഥത്തില്. പക്ഷേ എന്റെ തീരുമാനത്തെക്കാൾ അപ്പുറമായിട്ടൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ കർത്താവേ, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് സമ്മതിച്ചപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്റെ ഉള്ളിൽ വന്നു. എന്താ അത്? ദൈവത്തിന്റെ ഇഷ്ടം ഹേതുവായി ദൈവം നമ്മെ ജനിപ്പിച്ചു. ഇൻ ദി എക്സർസൈസ് ഓഫ് ഹിസ് വിൽ, ദൈവമാണ് അവ ജനിപ്പിച്ചത്. നമ്മുടെ ആരുടെയും കഴിവുകൊണ്ടല്ല നമ്മൾ വീണ്ടും ജനിച്ചത്, നമ്മുടെ ആരുടെയും പ്രാർത്ഥന കൊണ്ടുമല്ല നമ്മൾ വീണ്ടും ജനിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ചെയ്യാം, പക്ഷേ ദൈവത്തിന്റെ തീരുമാനമാണ് വീണ്ടും ജനനം. അതേ കാര്യം യോഹനൻ പറയുന്നുണ്ട്. എവിടെന്നറിയോ? യോഹനന്റെ സുവിശേഷം 1:12-13 വാക്യങ്ങൾ, 12 നമുക്കറിയാം. എന്താ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ നമ്മളുടെ ഭാഗം. എന്താണ്? അവനെ കൈക്കൊണ്ടു, അവനെ റിസീവ് ചെയ്തു, യേശുവിനെ വിശ്വസിച്ചു. അടുത്ത വേഴ്സ് 13 വാക്യം എന്താണെന്നറിയാവോ? അവർ ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്ര ജനിച്ചത്. കണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മനുഷ്യന്റെ ഭാഗത്തു നിന്നുള്ള മനുഷ്യന്റെ വിശ്വാസം, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുക, മാനസാന്തരപ്പെട്ട് യേശുവെ എന്റെ ജീവിതത്തിലേക്ക് വരണമേ, യേശുവെ ഞാനിൽ വിശ്വസിക്കുന്ന കർത്താവേ എന്നൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ദൈവത്തിന്റെ ഭാഗത്തുനിന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താ? പ്രധാനപ്പെട്ട കാര്യം, അവൻ തന്റെ ഇഷ്ടം ഹേതുവായി നമ്മെ വീണ്ടും ജനിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കർത്താവ് പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൾ എന്റെ പ്രിയപുത്രി. നമ്മെക്കുറിച്ചും ഇതേ വാക്യമാണ് പറയുന്നത്. ഈ സ്വസ്ഥതയിൽ വേണം നമ്മൾ ആദ്യമായിരിക്കാനായിട്ട്. ദൈവസ്നേഹത്തിന്റെ സ്വസ്ഥത. എന്താ ദൈവസ്നേഹത്തിന്റെ സ്വസ്ഥത? ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ അറിയുന്നു, അവൻ എന്നെ സ്നേഹിക്കുന്നു, മാറ്റമില്ലാതെ സ്നേഹിക്കുന്നു. അതായിരിക്കണം ആദ്യത്തെ നമ്മുടെ കാര്യം. രണ്ടാമത്, ഈ മത്തായിയുടെ സുവിശേഷം അതിന്റെ 4 വരാം. മത്തായിയുടെ സുവിശേഷം 4:4 അതിന്റെ 1 വാക്യം, Matthew 4:1.
അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, ദൈവപുത്രൻ എന്ന വിളി കേട്ടിട്ട് അതിന്റെ ഹാങ് ഓവർ തീരുന്നതിന് മുൻപേ ആരടുത്തു വന്നു? പിശാചടുത്തു വന്നു. എന്താ? യേശു ആ ത്രില്ലി നിൽക്കുകയാണ്. എന്താണ്? സ്വർഗത്തിൽ പിതാവിന്റെ ശബ്ദം മുഴങ്ങി, ഇവൻ എന്റെ പ്രിയപുത്രൻ. പരസ്യമായിട്ട് പിതാവ് യേശുവിനെ സാക്ഷിക്കുക. ഇത് കേട്ടിട്ട് ആ ത്രില്ലിൽ യേശു ഇങ്ങനെ വരുന്ന വഴിയിൽ ആര് വരിക? പിശാച് വരിക. ചോദ്യം എന്താ? ചോദ്യം എന്നറിയാവോ? നീ ദൈവപുത്രനെങ്കിൽ. പിശാചിന് സംശയം ഉണ്ടായിട്ടാണോ അത് യേശുവിന്റെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനാണോ നമുക്കറിയത്തില്ല. പക്ഷെ അവന്റെ ചോദ്യം എപ്പോഴാണ്? നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക. അവന്റെ ഐഡന്റിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നോക്കുക പിശാച്. എന്താ യേശുവിന്റെ ഐഡന്റിറ്റി? ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ, ബിലവഡ് ഓഫ് ഗോഡ്. അതേ കാര്യം പിശാച് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം, നീ വാസ്തവമായും ദൈവപുത്രനാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് പ്രൂവ് ചെയ്യ്, പ്രൂവ് ചെയ്യ്. ചോരങ്ങളൊന്നും പ്രൂവ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലത്. പക്ഷെ പിശാചൻ എന്ത് ചെയ്യണമെന്നറിയോ? പിശാച് എല്ലാ കാര്യങ്ങളും എങ്ങനെ പ്രൂവ് ചെയ്ത് കാണിക്കുക. നീ ദൈവപുത്രനെങ്കിൽ നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കല്ലപ്പമായി തീർക്കുവാനായിട്ട് നിനക്ക് സാധ്യം. കാരണം നീ ആരാ? നീ ദൈവപുത്രനാ. കണ്ടോ? അവന്റെ ഏതാണോ യേശുവിന്റെ ഐഡന്റിറ്റി, അതേ ഐഡന്റിറ്റി ഉപയോഗിച്ച് പിശാച് യേശുവിനെ വീഴ്ത്താൻ നോക്കുക. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാചെ, എന്റെ ശക്തി കൊണ്ട് തൽക്കാലം ഈ കല്ലെന്ത് ചെയ്യുന്നില്ല, അപ്പമായി തീരാണ്ട് കൽപ്പിക്കുന്നില്ല. കാരണം ഫിസിക്കൽ നീഡിനേക്കാൾ വലുതാണ് സ്പിരിച്വൽ നീഡ്. ഫിസിക്കൽ നീഡ് എനിക്ക് വിശക്കുന്നുള്ള ശരിയാ, പിതാവ് എനിക്ക് വേണ്ടി ആഹാരമൊക്കെ തരുമെന്നുള്ള ശരിയാ, പക്ഷെ എന്റെ ശക്തി കൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനേക്കാൾ വലിയ സ്പിരിച്വൽ നീഡുണ്ട്. യേശു ഒരു വചനം അങ്ങോട്ട് പറഞ്ഞ്, എവിടെയാ? ആവർത്തന പുസ്തകം അതിന്റെ 8:8. നോക്കിക്കോണം, പിശാച് ഉടനെ തന്ത്രം മാറ്റി. എന്താ തന്ത്രം? യേശു വചനം പറഞ്ഞപ്പോൾ പിശാച് ഉടനെ അടുത്ത വചനം എടുത്തിട്ടു. അതാ പിശാചിന്റെ പരിപാടി. കാരണം അവനിത് എത്ര കേട്ടിരിക്കുന്നു ഈ വചനം. യേശു വചനം പറഞ്ഞപ്പോൾ അവൻ സങ്കീർത്തനത്തിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടു. ഏതാണ് അടുത്തത്? 5 പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന് മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഉണ്ടോ? യേശു വചനമെടുത്ത് പിശാചിനെ ഒതുക്കിയപ്പോൾ മറ്റൊരു വചനമെടുത്ത് എന്ത് ചെയ്യാ? പിശാജ് യേശുവിനോട് കൊട്ടിയ. അതാ പിശാജിന്റെ മറ്റൊരു തന്ത്രം, അവൻ വചനത്തിൽ നിന്നും നമ്മൾക്ക് കോട്ടിയും. ഇന്ന് ലോകത്തിലുള്ള എല്ലാ കൾട്ട് ഗ്രൂപ്പുകളും വചനമെടുത്ത് കോട്ടിയതാ സംസാരിക്കുന്നേ. യഹോവ സാക്ഷിക്കാര് അവർ പെന്തക്കോസുകാരൊക്കെ അന്നായിട്ട് വചനം പറയും. ഞാൻ കണ്ടിട്ടുള്ള പെന്തക്കോസുകാർ നോക്കിയിട്ട് യഹോവ സാക്ഷിക്കാർക്ക് വചനം കൂടുതലറിയാമെന്നേ. പക്ഷേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് വരുമ്പം പിശാചെടുത്ത അതേ തന്ത്രം, അതേ കാര്യം അവരും കൊണ്ടുവരും. യേശു ദൈവമല്ല, അവിടെയാ പ്രശ്നം വരുന്നത്. പ്രിയ സഹോദരങ്ങളെ, യേശു വചനമെടുത്തപ്പോൾ പിശാജ് വചനമെടുത്തു. പക്ഷേ യേശു എന്ത് ചെയ്യുന്നറിയോ? യേശു വീണ്ടും ആവർത്തനത്തിൽ നിന്ന് കോട്ട് ചെയ്തു. അടുത്ത വാക്യം വായിക്കാം, അതിന്റെ ഏഴാം വാക്യം. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, കണ്ടോ, എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകത്തിൽ നിന്ന് മൊത്തം എത്ര കോട്ടിങ്ങാ? 3 കോട്ടിങ്ങാണ് യേശു പറയുന്നത്. 3 കോട്ടിങ്. എവിടുന്ന യേശു എടുത്തേ? അപ്പം ഞാൻ വിചാരിക്കും യേശുവിന്റെ ഏറ്റവും ഫേവററ്റ് പുസ്തകം ഏതാ പഴയ നിയമത്തിൽ? വിചാരിക്കുന്നത് ആവർത്തന പുസ്തകമായിരിക്കും, കാരണം ആവർത്തനത്തിൽ നിന്നാണ് യേശു വീണ്ടും വീണ്ടും കോട്ട് ചെയ്യുന്നത്. അവിടെ പറയുമ്പോൾ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിശാജ് ഇങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞപ്പം യേശു പറയാണ്, എങ്ങനെ കൂടെ എഴുതിയിരിക്കുന്നു. അങ്ങനെയാ യേശു അതിനെ എന്ത് ചെയ്തത്? ഓവർകം ചെയ്തത്. എന്നിട്ട് കാര്യം കൂടെ പറഞ്ഞു, സാത്താനെ എന്നെ വിട്ട് പോ. നോക്കിയ സഹോദരങ്ങളെ, ഇപ്പോൾ ഇവിടെ ഒത്തിരി കാര്യം പഠിക്കാനുണ്ട്. നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഈ പ്രസംഗമൊക്കെ. കാരണം പിശാജ് അവൻ പ്രലോഭിക്കും, പരീക്ഷിക്കാൻ വേണ്ടി അടുത്തു വരും എന്നുള്ളൊരു സത്യം. രണ്ടാമത്, അവൻ്റെ പ്രലോഭനങ്ങളെ ജയിക്കാനായിട്ട് ദൈവവചനം മാത്രമേ നമുക്കുള്ളെന്നുള്ള സത്യം. ദൈവവചനത്താലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യേശു ജയിച്ചെങ്കിൽ നമ്മളും അതുപോലെ തന്നെ ജയിക്കണം എന്നുള്ള സത്യം. അടുത്തത്, പിശാജും വചനം കോട്ടിയും. അപ്പോൾ ഇങ്ങനെ കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറയാനുള്ള വചനം കൂടി എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമാണ് എന്നുള്ള ഒത്തിരി കാര്യം നമുക്കവിടെ പഠിക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ ലൂക്കോസിൽ കാണുന്ന കാര്യം ഇതാണ്, പിശാജ് അല്പസമയത്തേക്ക് അവനെ വിട്ടുപോയി. ഡിപ്പാർട്ട് ഫോർ എ സീസൺ, ഒരു ചെറിയ സമയത്തേക്ക് എന്ത് ചെയ്തു? അവനെ വിട്ടുപോയി. നോക്കിയേ, അപ്പം പിശാജിന്റെ പരീക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നീ ദൈവോത്തരനെങ്കിൽ. രണ്ടു പ്രാവശ്യം അവിടെ പറയുകയാണ്, നീ ദൈവോത്തരനെങ്കിൽ ഇത് ചെയ്തേ. ഇനി അവിടെ ഒരു വാക്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചു. 8-ാം വാക്യം,
ഉയർന്നൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു.
കണ്ടോ, പിശാജ് എന്ന ഒരു വലിയ തന്ത്രം ഇതാ. ഒരു വലിയ മലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. ഡൊമെയിൻ ആൻഡ് ഗ്ലോറി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലുള്ള സകല രാജ്യങ്ങൾ അവയുടെ മഹത്വവും ആര് കാണിച്ചു? പിശാജ് കാണിച്ചിട്ട് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാം. എന്താ പിശാജ് ഓഫർ ചെയ്യുന്നേ? എന്താ ഓഫർ ചെയ്യുന്നേ? അനേക ദൈവമക്കൾക്ക് പിടികിട്ടാത്തൊരു കാര്യമാണ്. പിശാജ് ഓഫർ ചെയ്യുന്നത് ഈ ലോകത്തിലുള്ള സകലവും അതിൻ്റെ മഹത്വവും. പിശാജ് പണം ഓഫർ ചെയ്യും, അറിയാമോ നിങ്ങൾക്ക്? അത്രയ്ക്ക് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു, പിശാജിന് ആത്മാവിനെ പിശാജിന്റെ കയ്യിൽ നമ്മൾ ആത്മാവിനെ ഏൽപ്പിക്കണമെന്നേ ഉള്ളൂ. കാനാടി ചാത്തൻ മടത്തി പോയാൽ കാശിഷ്ടം പോലെ കിട്ടും. തൃശ്ശൂരിലെ ഒത്തിരി പ്രമുഖ പണക്കാര് കാനാടി ചാത്തൻ മടത്തിലൊക്കെ പോയി സേവിക്കുന്നുണ്ട്. എല്ലാ കാശും തരുന്ന ദൈവമാണെന്ന് പറയരുത്. ഇറ്റ്സ് എ ഡേഞ്ചർ. ദൈവം തരും, ദൈവം നമ്മളെ സഹായിക്കും, ദൈവം നമ്മുടെ നീഡ്സ് മീറ്റ് ചെയ്യും, പിശാജ് നമ്മുടെ ഗ്രീഡ്സ് മീറ്റ് ചെയ്യും. അതാ വ്യത്യാസം. ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കുമ്പോൾ പിശാജ് നമ്മുടെ ഗ്രീഡ്, എന്റെ മലയാളം എന്നാ ഗ്രീഡിന്റെ, അത്യാഗ്രഹം മീറ്റ് ചെയ്ത് തരും. അതാ ദൈവവും പിശാജും നമ്മളെ വ്യത്യാസം. നമ്മുടെ ഗ്രീഡ് അവൻ മീറ്റ് ചെയ്യും. സ്വരങ്ങളിൽ നിന്ന് ലോകത്തിന്റെ രണ്ടാമത് അതിന്റെ മഹത്വം എന്നാ പറഞ്ഞേ. പണം കഴിയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് ചിന്തിക്കാനറിയോ? അവരുടെ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ എന്നാ സിനിമാ നടന്മാരും പണമുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് കയറുന്നത്? ഇതിനെ കയറുന്നേ അധികാരം, മഹത്വം. അതാ അവരുടെ ലക്ഷ്യം. അധികാരം വേണം, മഹത്വം വേണം. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ല, ജ്ഞാനവും ശക്തിയും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവുമെല്ലാം സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും മാത്രമാണ്. ഹല്ലേലൂയ. വേറെ ആർക്കും മഹത്വമില്ല സഹോദരങ്ങളെ, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല മഹത്വം, വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല അധികാരം, ഒരൊറ്റ വ്യക്തിക്ക് മാത്രമാണ്, സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും. അതുകൊണ്ടാണ് ദൂതന്മാര് എല്ലാവരും നെടുമ്പാട് വീണ് പറയുകയാണ്, ജ്ഞാനം ബഹുമാനം ബലം ധനം അധികാരം എല്ലാ മഹത്വം എല്ലാം ദൈവമേ അങ്ങേക്ക്, ദൈവം മാത്രം അതിന് യോഗ്യൻ, വേറെ ആർക്കും തൊട്ട് കളിക്കാൻ മേല. തുടരുത്, ഡേഞ്ചർ. തുടരുത്, അധികാരം തുടരുത്, ഡേഞ്ചർ. ആത്മീയ അധികാരമാണെങ്കിൽ പോലും ഇറ്റ് ഇസ് എ ഡേഞ്ചറസ് തിങ്. ഡേഞ്ചറസ് തിങ്. മഹത്വം മറ്റുള്ളവരുടെ മുമ്പിൽ മഹത്വപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടേതായ പരിപാടികൾ ആവിഷ്കരിക്കരുത്. ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. അപകടമാണ്. ദൈവമക്കൾക്കും ഇതേ കാര്യം കർത്താവ് പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞെങ്കിൽ ഇതേ കാര്യം ദൈവമക്കൾക്കും ആപ്ലിക്കബിളാണ്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5, ഒന്ന് യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് 4.
അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ.
അടുത്ത വാക്യോട് വാശി ജോബി,
യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നു.
ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചോ എന്നറിയാനായിട്ടുള്ള ടെസ്റ്റ് എന്താണെന്നറിയോ? ഒരാൾ ദൈവത്തിൽ നിന്ന് ജനിച്ചോ ഇല്ലയോ എന്നറിയാനുള്ള ടെസ്റ്റ് എന്താ? അവൻ ലോകത്തെ ജയിക്കും. അവൻ ലോകത്തെ ജയിക്കും. ലോകത്തിന്റെ മോഹങ്ങൾ, ലോകവും അതിന്റെ മോഹവും കടന്നുപോകും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും എന്നാ പറയുന്നേ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ പ്രത്യേകത ഉണ്ടെന്നറിയോ? അവന്റെ ഉള്ളിൽ ഒരു ബലം വ്യാപരിക്കുന്നുണ്ട്, കൃപ വ്യാപരിക്കുന്നുണ്ട്, ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിട്ടാ? ലോകത്തെ ജയിക്കാൻ. അതെങ്ങനെ കിട്ടിയതാ? ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ അവന് കിട്ടിയതാ. നിങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഉണ്ടായ പിള്ളേരെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെപ്പോഴും ഇങ്ങനെ കൈയും കാലും അനക്കൊണ്ടിരിക്കും, ചലിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരിയോടെ പ്രായമാകുമ്പോഴോ, ഇപ്പൊ എല്ലാവരും പറഞ്ഞൊരു പേരുണ്ട്, പണ്ടില്ലാത്തൊരു പേരാണ്, ഹൈപ്പറാണെന്ന് പറയും പിള്ളേരൊക്കെ. ഹൈപ്പറാണ്, കാരണം ഇവൻ ഓട്ടോവാ. കാരണം എന്താ? അവന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവൻ. ഇതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ ഉള്ളിൽ ഒരു ബലം വ്യാപരിക്കുന്നുണ്ട്, ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ട്. അത് ഈ ലോകത്തെ ജയിക്കാൻ അവനെ പ്രാപ്തമാക്കും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും സംശയമുണ്ട്, ഒരു വാക്യം വായിച്ചു അതിന്റെ 18-ാം വാക്യം വേഴ്സ് 18.
ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല.
19-ാം വാക്യം,
നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു.
കണ്ടോ, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. പിശാചിന്റെ അധീനതയിലാണ് ഈ ലോകത്തിന്റെ സിസ്റ്റം. സംശയമുണ്ടോ? പിശാചിന്റെ അധീനതയിൽ ഈ ലോകം കിടക്കുക. ഈ ലോകം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയുടേതാ, ദൈവത്തിന്റെ. പക്ഷേ ഈ ലോകത്തിലൊരു സിസ്റ്റമുണ്ട്, അതാണ് പിശാച്. സിസ്റ്റമാണ് പിശാചിന്റെ, ഭൂമി ദൈവത്തിന്റെയാ. പക്ഷെ പിശാച് അവന്റേതായ ഒരു സിസ്റ്റം ഈ ലോകത്തിൽ കൊണ്ടുവന്നിരിക്കുക. എവിടെയൊക്കെ ഉണ്ട് ആ സിസ്റ്റം? മ്യൂസിക്കിൽ ആ സിസ്റ്റമുണ്ട്, പോപ്പ് മ്യൂസിക്കിൽ ആ സിസ്റ്റമുണ്ട്. ഇന്ന് ആൾക്കാരതിന് വേറൊരു വേർഷൻ കൊടുത്ത് ക്രിസ്ത്യൻ റോക്ക്, റോക്ക് മ്യൂസിക്, പ്രബറവറെന്നുള്ള ശബ്ദമൊക്കെ ആയിട്ട് റോക്ക് മ്യൂസിക്, പാറപ്പുറത്ത് ചിരട്ടയിട്ട് ഒരയ്ക്കുന്ന പോലുള്ള ശബ്ദവുമായിട്ടുള്ള റോക്ക് മ്യൂസിക് ഉണ്ട്. സഹോദരങ്ങളെ, റോക്ക് മ്യൂസിക്കും പോപ്പ് മ്യൂസിക്കും സൈറ്റാനിക്കുക. അത് സ്ഥിരമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി, ഉള്ള സത്യം തുറന്നു പറയുക. കുറച്ച് കഴിയുമ്പോൾ പിശാചിന്റെ പിടിയിലകപ്പെടും. അവരുടെ കോട്ടിംഗ് ഞാൻ വായിച്ചു, അവർ തന്നെ പറഞ്ഞിരിക്കുന്ന, കാരണം അത് സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്തിരിക്കുന്നത് ഈ പോപ്പ് മ്യൂസിക്കും റോക്ക് മ്യൂസിക്കും ഉള്ളത്. അവരുടെ ഓരോ ചലനങ്ങളും ഓരോ ആക്ഷൻസും, ഒരുത്തൻ കുറച്ചു നാൾ കണ്ടു കഴിഞ്ഞാൽ അവൻ പോർണോഗ്രഫിക്ക് അഡിക്റ്റ് ആവും. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴേ അവിടെ ഞങ്ങളുടെ അടുത്തൊരു ഒരു 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 സെന്ററുണ്ട്. അപ്പം ഡി അഡിക്ഷൻ സെന്ററാണ്. മദ്യപാനികളായിട്ടുള്ളവർ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയാം ഡി അഡിക്ഷൻ സെന്റർ മദ്യപാനികളായിട്ടുള്ളവർ ഡ്രഗ് അഡിക്ട്സ് ആയിട്ടുള്ളവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അവർ, അപ്പൊ അവിടുത്തെ ആ സഹോദരി പറയാണ്, അത് മാത്രമല്ല ബ്രദർ, ഇപ്പൊ പുതിയ ഒത്തിരി അഡിക്ഷൻസ് ഉണ്ട്, ഇന്റർനെറ്റ് അഡിക്ഷൻ, പോർണോഗ്രഫി അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, ഇതിനെയൊക്കെ അവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അതിനെ അവിടെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്താ? ഇന്റർനെറ്റ് അഡിക്ഷൻ, പോർണോഗ്രഫി അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ, പുതിയ ഒത്തിരി അഡിക്ഷൻ ഉണ്ട്. മൊബൈൽ കയ്യിലില്ലെങ്കിൽ എന്തോ ഇല്ലാത്തതുപോലുള്ള തോന്നലാണെങ്കിൽ അഡിക്റ്റായി പോയി. അത്യാവശ്യം ട്രീറ്റ്മെന്റ് വേണ്ട സമയമായിരിക്കുക. ഒരു ദിവസം മൊബൈൽ ഒന്ന് മറന്നുപോയാൽ എന്തോ ഭയങ്കര ഭൂകമ്പം സംഭവിച്ചു എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എന്തോ അഡിക്ഷൻ എവിടെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഇൻഫ്ലുവൻസ് നമ്മളെ പതിയെ എന്ത് ചെയ്യുന്നുണ്ട്. സ്വരങ്ങൾ എവിടെ ദൈവമക്കളുടെ കുഴപ്പമെന്ന് അറിയോ? എനിക്കൊന്ന് മനോജ്സാർ എന്ന് പറഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ആ വാക്യം എന്ന് പറയണത് എന്റെ ഹൃദയത്തിൽ വന്നു. നെഹമ്യാവിന്റെ പുസ്തകം, നെഹമ്യാവിന്റെ പുസ്തകം അതിന്റെ 13:23 നെഹമ്യ ചാപ്റ്റർ 13:23-24 കേട്ടോ, യഹൂദന്മാരാണ്, ഇസ്രായേൽക്കാരാണ്, പ്രവാസത്തിലേക്ക് പോയി മടങ്ങി വന്നു. അവരെ കുറിച്ച് നെഹമ്യാവ് പറയുകയാണ്, എന്താണെന്ന് അറിയാമോ, അവരുടെ ഭാഷ പോലും എന്ത് ചെയ്യുന്നു പറഞ്ഞത്, മാറിപ്പോയി. യഹൂദി പകുതി ആൾക്കാർക്ക് യഹൂദ്യ ഭാഷ സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. പിന്നെ ഏതാണ്? അസ്തോദ്യ ഭാഷ, അഷ്ദോഡ്, അവിടുത്തെ ഭാഷയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് നെഹമ്യാവിന്റെ റെസ്പോൺസ് നോക്കുന്നത് 25 അവരെ ഞാൻ ശാസിച്ചു, ശപിച്ച്, അവരിൽ ചിലരെ അടിച്ച്, അവരുടെ തലമുടി പറിച്ചു. എന്തോ എന്തോ ഒരു ആക്ഷൻ അല്ലേ? ഇത് കണ്ടപ്പോഴത്തേന് ഇവർക്ക്, കാരണം യഹൂദ്യ ഭാഷ സംസാരിക്കാതെ കർത്താവിന്റെ കാര്യങ്ങൾ എങ്ങനെ അറിയുന്നത്? കാരണം എബ്രായ ഭാഷയിലായിരുന്നു തിരുവെഴുത്തുകളുള്ളത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം, ഇവർ ഈ അസ്തോദ്യ ഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം, ഇവർക്ക് ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന അതിന്റെ അർത്ഥം. സഹോദരങ്ങളെ, ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് വന്നിട്ട് ദൈവത്തിന്റെ ഭാഷയിൽ നിന്ന് മാറി അസ്തോദ്യ ഭാഷ സംസാരിക്കാനായിട്ട് തുടങ്ങിയ ഒത്തിരി പേരുണ്ട്. ദൈവത്തിന്റെ കാര്യങ്ങൾ അവർക്കറിയത്തില്ല, പക്ഷേ അവർക്ക് ബാക്കി കാര്യങ്ങൾ, ലോകത്തിന്റെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് അറിയാം. ഇവിടെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ പാതി അസ്തോദി ഭാഷ സംസാരിച്ചു, എനിക്കത് അങ്ങനെയല്ല, പകുതി പേര് അസ്തോദി ഭാഷ സംസാരിച്ചത്, പക്ഷെ ഞാൻ നേരെ തിരിച്ചൊന്നും എടുക്കുക. ചിലരെങ്ങനെയാ, പാതി അസ്തോദി ഭാഷ, പാതി ദൈവത്തിന്റെ ഭാഷ, പാതി അസ്തോദി ഭാഷ എന്ന് പറഞ്ഞാൽ രണ്ടും സംസാരിക്കും. കണ്ടിട്ടില്ലേ ചിലരെ ആൾക്കാർ? എന്റെ മോൻ ഭയങ്കര മിടുക്കനാ, പ്രാർത്ഥനയിലാണെങ്കിൽ അവൻ എന്താണ്, അവൻ അതുപോലെ ഫയറാ, അതുപോലെ തന്നെ കൂട്ടുകാരുടെയിലാണെങ്കിലും അവൻ അതുപോലെ ഫയറാണ്. ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കാനായിട്ട് സാധ്യതയില്ല കേട്ടോ, ബുദ്ധിമുട്ടാ. പ്രാർത്ഥനയിൽ ഫയറുള്ളവൻ കൂട്ടുകാരുടെ കലാപരിപാടികൾക്കകത്ത് അവൻ മിടുക്കനായി തീരാൻ സാധ്യത വളരെ കുറവാ. രണ്ടും ഒരുപോലെ നടക്കത്തില്ല. അതാ ഏലിയാവ് ചോദിച്ചത്, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാൽവയ്ക്കും? യഹോവ ദൈവമെങ്കിൽ അവനെ സേവിക്കുക, ബാൽ ദൈവമെങ്കിൽ അവനെ സേവിക്കുക. രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നത് ഇംപോസിബിൾ. സ്വരങ്ങൾ നമ്മൾ അറിയത്തില്ല കേട്ടോ, അതാ ഞാൻ പറഞ്ഞേ. ഞാനിവിടെ ഒരു ഇല്ലസ്ട്രേഷൻ വായിച്ച് ഓർക്കുന്നുണ്ട്. ഈ കപ്പലൊക്കെ അവർ തീരത്ത് കൊണ്ടുപോയി ആ തീരത്ത് അടുപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഇടും. ദൂരം നോക്കിക്കഴിഞ്ഞാൽ ഈ കപ്പൽ തീരത്ത് കിടക്കുകയാണ്. പക്ഷേ രാവിലെ ആകുമ്പോൾ അവർക്കും കപ്പലിൽ ഇരിക്കുന്നവർക്ക് ഒന്നും കുഴപ്പമില്ല, ഞങ്ങൾ തീരത്ത് തന്നെ കിടക്കുന്നതെന്ന്. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തീരത്തുനിന്ന് വളരെ ദൂരം ഈ കപ്പൽ മുന്നോട്ട് പോയിരിക്കുന്ന കാണാം. എന്താ റീസൺ എന്നറിയാവോ? അടിയൊഴുക്കുകളുണ്ട്. അതുകൊണ്ട് പതിയെ പതിയെ, അടിയൊഴുക്കുകളുടെ പ്രത്യേകത, ഒറ്റ ദിവസം കൊണ്ടല്ല അവൻ അടുത്ത ലെവലിലേക്ക് പോകുന്നത്, പതിയെ പതിയെ പതിയെ. അതാ ഒരു അപകടം. ആത്മീയത്തിൽ വീണവരാരും ഒറ്റ ദിവസം കൊണ്ട് വീണ ഒരാൾ പോലുമില്ല. അവരെല്ലാം പതിയെയാണ് പോയത്. ദൈവത്തോടുള്ള ഏകാഗ്രത, നിർമ്മലത, ഭക്തി, അത് പതിയെ 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 പതിയെ. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ, നാം ജീവിക്കുന്ന കാലഘട്ടം വളരെ അപകടം പിടിച്ചൊരു കാലഘട്ടമാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഞാൻ കഴിഞ്ഞ 14 ഞങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക. ലോകം ഏറ്റവും കൂടുതൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്നത് ടി വിയിലൂടെയാണ്. നല്ല പ്രോഗ്രാമിന് ഞാൻ എതിരല്ല, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ടി വി 9 കാണുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അധികം താമസിയാതെ നിങ്ങൾ ജാമ്യം എടുക്കുവാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ഐ എം റിയലി സോറി ടു സേ ദിസ്. ടി വി 9 സ്ഥിരമായിട്ട് മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെ കണ്ടുകൊണ്ടിരുന്നാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ വയലൻസും ഈ കാര്യങ്ങളെല്ലാം കയറി 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 അവരേത് ലെവലിലേക്ക് പോകും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ട്, സൗര ആദാമിന്ന് എല്ലാവരും ജനിച്ചിരിക്കുന്നത്, എല്ലാവർക്കും പ്രശ്നമുണ്ട്. പക്ഷെ നമ്മളായിട്ട് അതിന് ഇടകൊടുക്കരുത്. പിശാചിനെ വീട്ടിനകത്തോട്ട് നമ്മൾ വിളിച്ച് കയറ്റരുത്. നമ്മളറിയുന്നില്ല, കാരണം പിന്നെ നമ്മൾ ഓർക്കുന്നത് തന്നെ ഓ ഇത്ര വയലൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമല്ല, കാരണം നമ്മളിത് പണ്ട് ഒത്തിരി കാര്യങ്ങൾ കണ്ടതാ. പക്ഷെ ആ കൊച്ചു മനസ്സുകളിൽ ഉണ്ടാകുന്ന ഇമേജ് എന്താണെന്നറിയാമോ? ഈ നമുക്ക് ആവേശമാണ്, അവിടെ നടന്ന കൊലപാതകം, ഇവിടെ നടന്ന ആത്മഹത്യ, അവിടെ നടന്ന ആ പ്രശ്നം, ഇതെല്ലാം കണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളും ഇത് കാണുന്നുണ്ടെന്നുള്ള മറക്കരുത്. അവർ വളരുംതോറും വളരുംതോറും ഈ കാര്യങ്ങളെല്ലാം അവരുടെ തലയ്ക്കകത്ത് ഫീഡ് ചെയ്യപ്പെടും. ഒരു ദിവസം അത് ബേസ്റ്റ് ചെയ്യും, ബേസ്റ്റ് ചെയ്യും. ഇറ്റ്സ് വെരി സീരിയസ്. കാരണം അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാനിത് സാധാരണ ഇത് ഞാൻ കുറേ നാളെ മിണ്ടാതിരിക്കുക കാര്യം. ഇറ്റ്സ് വെരി സീരിയസ്. കുടുംബമായിട്ടിരുന്ന് സിനിമയും കാര്യങ്ങളും കാണുന്ന മാതാപിതാക്കൾ, ടേക്ക് കെയർ. നമ്മുടെ കുഞ്ഞുങ്ങളെ പിശാചിനെ വിൽക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ വായിച്ചു, ചൈനയിൽ ഏതോ ഒരു സ്ഥലത്ത് ഒരു അമ്മ റെഫ്രിജറേറ്റർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊച്ചിനെ വിറ്റു, ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ബാലിനെ സേവിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കരുത്. സി കുറച്ച് കഴിയുമ്പോൾ നമുക്കവരെ നമ്മുടെ കയ്യിൽ നിന്ന് വിടേണ്ടി വരും. ദൂരെ സ്ഥലത്ത് പഠിക്കാൻ പോയി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? പക്ഷെ ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നുമല്ല, നമ്മുടെ കയ്യിൽ അവരുള്ളപ്പോൾ ഈ മ്ലേച്ഛത കാണുവാനായിട്ട് അവരെ വിട്ടുകൊടുക്കരുത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമയമാണ്, ഇപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്ന സമയമാണ്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഞെട്ടി, വീഡിയോ ഗെയിംസ്, ഒത്തിരി വീഡിയോ ഗെയിംസ് ഉണ്ട്. എന്താണെന്നറിയോ വീഡിയോ ഗെയിംസിന്റെ പേര്? 666 666 വീഡിയോ ഗെയിംസ്. ഒത്തിരി വീഡിയോ ഗെയിമുകളുണ്ട്, കൊലപാതകത്തിന്റെ വീഡിയോ ഗെയിമുകളുണ്ട്, മറ്റുള്ളവരെ കൊല്ലുന്നതിൽ രസിക്കുന്ന വീഡിയോ ഗെയിമുകൾ. നമ്മൾ അഭിമാനിക്കുക, എന്റെ കൊച്ചേ അവന് കളിക്കാനും നമ്മൾ താല്പര്യ, അവന് വീഡിയോ ഗെയിം താല്പര്യം. നമ്മൾ പ്രോത്സാഹിപ്പിക്കുക അവനെ, അവൻ ഐപാഡും അതും ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞറിയോ അവന് ഫുട്ബോൾ ഒന്നും വലിയ താല്പര്യമില്ല. എന്റെ പൊന്ന് സഹോദര സഹോദരി, അവൻ ഫുട്ബോൾ കളിക്കട്ടെന്ന്, അവൻ ആരോഗ്യം ഉണ്ടാവും. അവൻ കബഡി കളിക്കട്ടെന്ന്, അവൻ വോളിബോളിന് പോകട്ടെ, അവൻ കൂട്ടുകാരോട് ഓടട്ടെ, കുഴപ്പമില്ല. പക്ഷേ അവന് നമ്മൾ കൊടുക്കുന്ന നിഷ്കളങ്കമായ കാര്യങ്ങളാണ് തുടങ്ങുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവൻ വയലൻസിലേക്ക് തിരിയും. കാരണം എന്ത് കാര്യവും എഫക്റ്റ് അതിനെ കൂട്ടണം. പിള്ളേരിപ്പം മറ്റുള്ളവരെ വെടിവെച്ച് കുന്തം കൊണ്ട് കുത്തി കൊല്ലുന്നതിൽ രസിക്കുന്നൊരു തലമുറ. ദാവീദ് പറഞ്ഞൊരു കാര്യം, ഞാനൊരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല, ഒരു നീചകാര്യം എൻ്റെ കണ്ണിന് മുമ്പിൽ വയ്ക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തെയും ദൈവത്തെയും ഒരുപോലെ സേവിപ്പാനായിട്ട് കഴിയത്തില്ല സഹോദരങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഒന്ന്, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ദൈവത്തിൽ ജനിച്ചവൻ്റെ പ്രത്യേകത, അവൻ ലോകത്തെ ജയിക്കും. അവൻ വീഴ്ച വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു, അവൻ ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി പോയെന്ന് വരും, പക്ഷെ അവനവിടെ കിടക്കത്തില്ല, അവൻ ചാടി എഴുന്നേക്കും. കാരണം ലോകത്തെ ജയിക്കുവാൻ തക്കമുള്ള ഒരു ശക്തി അവൻ്റെ ഉള്ളത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നതുകൊണ്ട് അടുത്ത ദിവസം ഒരു വചനം കേൾക്കുമ്പോൾ ഉടനെ, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവൻ വീണ്ടും മുകളിലേക്ക് ബൗൺസ് ചെയ്യും. അതാ യേശു പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവകൃപയിൽ നിൽക്കുന്നവൻ, കർത്താവിനോട് വീണ്ടും ജനിച്ചവൻ, അവൻ ജമ്പ് ചെയ്യും, അവൻ ബൗൺസ് ചെയ്യും. കാരണം ഒരു വചനം കേൾക്കുമ്പോൾ അവന് പെട്ടെന്ന് തിരിച്ചറിയും, എന്താണെന്നറിയോ, ഞാൻ ആരാ? ഞാൻ ദൈവപൈതലാ, ഞാൻ ദൈവപൈതലാ, എനിക്കിതുമായിട്ട് ചേർന്ന് പോകാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഞാൻ രണ്ടാം പാട്ടിലേക്ക് വരും, അത് ഇതിനോട് ചേർന്ന് പോകുന്നൊരു കാര്യമാണ്. മത്തായിയുടെ സുവിശേഷം ആ വാക്യം നമുക്ക് വീണ്ടും വായിച്ചിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം, നമ്മൾ നേരത്തെ വായിച്ച വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചൊന്ന് വായിക്കണേ. എൻ്റെ 2-ാം പാർട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 3:17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇൻ ഹും ഐ ആം വെൽ പ്ലീസ്ഡ്. ഞാൻ ആദ്യത്തെ പാർട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. രണ്ടാമത്തെ പാർട്ട് കേൾക്കണമെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ആവശ്യമാണ്. ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് റെസ്പോൺസ് ആവശ്യമാണ്. എവിടെ ഞാൻ വായിച്ചു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ശബ്ദം നമ്മൾ കേൾക്കണം, ഇവൻ എന്റെ പ്രിയപുത്രൻ. രാത്രി കിടക്കാൻ പോകുമ്പോൾ നാം കേൾക്കേണ്ട ശബ്ദം ഇതാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രാവിലെ ഈ ശബ്ദവുമായിട്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഞാൻ ദൈവത്തിന്റെ പുത്രനാ, ദൈവത്തിന്റെ വകയാ, ദൈവത്തിന്റെ സ്വന്തമാ. ഈ സന്തോഷത്തോടുകൂടി ഇറങ്ങാൻ വൈകുന്നേരം വരുമ്പോൾ നിന്ന് ശോധന ചെയ്യണം, എന്റെ ജീവിതത്തിലെ ദൈവത്തിന് പ്രസാദകരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുമ്പം അവിടെ പറയാം, കർത്താവേ, കർത്താവേ എന്നോട് ക്ഷമിക്കണേ കർത്താവേ. എങ്ങനെയാ യേശുവിന് ഈ ശബ്ദം ഉണ്ടായതിന്റെ കാര്യം? യോഹന്നാന്റെ സുവിശേഷം 8:8, യോഹന്നാന്റെ സുവിശേഷം 8:9, അതിന്റെ 29-ാം വാക്യം, 8:29. കണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേൽ വരണമെങ്കിലുള്ള കാര്യം, ഒന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ദൈവത്തിൽ ജനിച്ച എല്ലാവരോടും ഈ ശബ്ദമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൾ എന്റെ പ്രിയപുത്രി. ഇനി രണ്ടാമത്തെ കാര്യം, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഐ ആം വെൽ പ്ലീസ്ഡ് ഇൻ ഹിം എന്നുള്ള ശബ്ദം വരാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, അതിനുവേണ്ടുള്ള ഒരു ആഗ്രഹവും തീരുമാനവും, ഡിസയർ ആൻഡ് ഡിസിഷൻ, അതിനുവേണ്ട ഒരു ആഗ്രഹവും തീരുമാനവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. എന്താ യേശു എങ്ങനെയായിരുന്നു? ഞാൻ എല്ലായ്പ്പോഴും പിതാവിന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ എന്തായിരുന്നു യേശുവിന്റെ ആഗ്രഹം? എന്തായിരുന്നു? എന്താ? എല്ലായ്പ്പോഴും ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുക, അതായിരുന്നു യേശുവിന്റെ ഡിസയർ, അതായിരുന്നു യേശുവിന്റെ ഡിസിഷൻ. അതൊരു തീരുമാനം കൂടിയാ സഹോദരങ്ങളെ. ഇനി ഞാൻ കുറെ വാക്യങ്ങളുണ്ട്, എനിക്ക് സമയത്തിന്റെ പരിധി കൊണ്ട് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 5:30, 6:38, അവിടെ യേശു പറയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ഉണ്ടോ? യേശുവിന് എപ്പോഴും ഒറ്റ കാര്യമുള്ളൂ, പിതാവിന്റെ ഇഷ്ടം, പിതാവിന് പ്രസാദമുള്ളത്. ഇതായിരുന്നു യേശുവിന്റെ തലയ്ക്കകത്ത് എപ്പോഴും ഉണ്ടായിരുന്ന കാര്യം, അതായിരുന്നു യേശുവിന്റെ ആഗ്രഹം. എന്താ? പിതാവിന് പ്രസാദമുള്ളത് ചെയ്യണം. അതിനാദ്യം വേണ്ട കാര്യം ഒരു തീരുമാനമാണ്, ഒരു ഡിസയർ. രണ്ട്, ഒരു ഡിസിഷൻ, ഒരു തീരുമാനമെടുക്കണം. ചില ആൾക്കാർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് എന്തില്ല? തീരുമാനമൊന്നുമില്ല. ദൈവമേ, നിന്റെ ഇഷ്ടമൊക്കെ ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി പേര് ഞങ്ങളുടെ പ്രാർത്ഥന എങ്ങനെയാ? കർത്താവേ, നിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, കർത്താവേ എന്നെ സഹായിക്കണേ കർത്താവേ. ഞാൻ ചോദിക്കുന്നത്, ഡു യു ഹാവ് എ ഡിസിഷൻ ടു ഡു ദ വിൽ ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ളൊരു തീരുമാനമുണ്ടോ? ഞാൻ ഇന്ന് രണ്ടുപേരെ കണ്ടു, രണ്ടും ചെറുപ്പക്കാരാ. ഡാനിയൽ പറഞ്ഞു, രാജാവിന്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാകില്ല എന്ന് തന്റെ ഹൃദയത്തിൽ ഡാനിയൽ തീരുമാനിച്ചു. ഓ, ഒരു ഡിസിഷൻ. എന്താണ്? രാജാവിന്റെ ഭോജനം കൊണ്ട്. കാരണം ഡാനിയൽ ഒരു യഹൂദന, യഹൂദന്മാർക്ക് എല്ലാ ഫുഡും കഴിക്കുക സാധ്യമല്ല. കാരണം അവർക്ക് ദൈവ നിയമത്തിൽ, പ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന പല ഫുഡുകളും, കുളമ്പില്ലാത്തത്, അയവറാക്കാത്ത ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. രണ്ട്, അത് മാത്രമല്ല, രാജാവിന്റെ ആഹാരം പലപ്പോഴും ദേവന്മാർക്ക് പൂജയ്ക്ക് വെച്ചിരിക്കുന്നതാണ്, എന്നിട്ടാണ് ആഹാരം കഴിക്കുന്നത്. ആ ആഹാരം കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരം രാജാവിന്റെ ഭക്ഷണമാണ്, ഇഷ്ടംപോലെ വിഭവങ്ങൾ. അത് കൊടുക്കാനാണ് ഡാനിയലും കൂട്ടുകാർക്കും രാജാവ് കൽപ്പിച്ചത്. പക്ഷെ ഡാനിയൽ പറഞ്ഞു, രാജാവിന്റെ ഭോജനം കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു, തീരുമാനമെടുത്തു. സ്വരങ്ങളെ, ദൈവഹിതം ചെയ്യാനായിട്ടുള്ള തീരുമാനവും ഉറപ്പുമില്ലാതെ നമുക്കൊരിക്കലും ദൈവഹിതം ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദ ഫസ്റ്റ് തിങ് അതാ, ഒരു തീരുമാനം, ഒരു ഡിസിഷൻ. ദൈവത്തിന് വിരോധമായ ഒന്നും എന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു തീരുമാനം. രണ്ടാമത്തെ ആളാരെന്നറിയാവോ? അതും ചെറുപ്പമാ. ആരെന്നറിയോ? ജോസഫ്. തന്റെ യജമാനന്റെ ഭാര്യ തന്നെ ആകർഷിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ദൈവത്തിന് വിരോധമായിട്ട് ഇതെങ്ങനെ ചെയ്യും? ആർക്ക് വിരോധമോ? അയ്യോ, പണി പോവോ എന്നുള്ളതല്ല, യജമാനൻ അറിഞ്ഞാൽ ജോലി പോവോ എന്നുള്ളതല്ല അവന്റെ വിഷയം. ചോദിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് കേട്ട കാര്യം ഇതാ, അതായത് അവൾ ജോസഫിന്റെ പുറകെ വന്ന് അവന്റെ വസ്ത്രത്തെ കയറി പിടിച്ചെന്നാ പറഞ്ഞേ. സാധാരണ ആ ലെവലുള്ള ടെംപ്റ്റേഷൻസിനെ ഓവർകം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല ചോദിക്കേ, സാറിന് ഒരാൾ ടെംപ്റ്റേഷൻ പറഞ്ഞ ഒരാൾ നോക്കിയും ചിരിക്കുകയും ചെയ്താൽ ടെംപ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്, അതൊക്കെ ഓവർകം ചെയ്യാം. പക്ഷെ ഇതങ്ങനെയല്ല, അവന്റെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. പക്ഷെ അവനെ വസ്ത്രം എറിഞ്ഞിട്ട് അവൻ ഓടുകയാ. കാരണം എന്താണെന്നറിയാമോ, അവന്റെ ഹൃദയത്തിലുള്ള തീരുമാനം ദൈവത്തിന് വിരോധമായി, ഞാൻ ഈ പാപം ചെയ്യുകയില്ല. ഒരാൾ അതിനെക്കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞേ, ഒരു പ്രാവശ്യമെങ്കിലും ഈ പോത്തിഫറിന്റെ ഭാര്യയോടൊപ്പം പാപം ചെയ്യുന്നത് യോസഫ് മനസ്സിൽ ചിന്തിച്ചിരുമായിരുന്നെങ്കിൽ അവൻ വീണുപോകാമായിരുന്നു. എന്താ, തന്റെ മനസ്സിൽ എപ്പോഴും ഒരു മോശമായ ചിന്ത താലോലിച്ചിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ അവൻ വീണുപോയനെ. പക്ഷേ അവൻ ദൈവഭയത്തിൽ ജീവിച്ചു, ദൈവത്തോടുള്ള ഭക്തിയിലുള്ള തീരുമാനം, ഡിസിഷൻ. സ്വരങ്ങൾ ഇവിടെയാ, നമ്മുടെ ഹൃദയം എത്രമാത്രം സൂക്ഷിക്കണം എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പറഞ്ഞു അവര് പാപത്തിൽ വീണു. ഒരു ദിവസം കൊണ്ട് പാപത്തിൽ വീഴുന്നതല്ല, പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യമെങ്കിലും പാപം ചെയ്തതിനെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരുന്നവരാ പാപത്തിൽ വീണത്. ദാവീദ് എന്തുകൊണ്ടാണ് പാപം ചെയ്തേ? കാരണം എന്താണെന്നറിയോ, അവന് ഒത്തിരി ഭാര്യമാരുണ്ടായിരുന്നു, അതുകൊണ്ട് ഇതും അവന് വലിയ പുത്രിയായിട്ടും തോന്നിയില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയകാഠിന് നിമിത്തം ഭാര്യമാരെ ഉപേക്ഷിക്കാനായിട്ട് ഞാൻ സമ്മതം തന്നത്. ആദ്യം അങ്ങനെയല്ലായിരുന്നു, പുരുഷൻ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. ഒരു പുരുഷന് ഒരു സ്ത്രീ, അതാണ് ദൈവത്തിന്റെ പ്രമാണം. അതിൻ്റെ അപ്പുറത്ത് ചിന്തിക്കാൻ പോലുമുള്ളൊരു ഗ്യാപ്പ് ദൈവം കൊടുക്കുന്നില്ല. അങ്ങനെ മോശമായ ചിന്തകളിൽ ആരെങ്കിലും കിടന്ന് കറങ്ങിയാൽ അവൻ ചെന്ന് വീഴുന്നത് പാപത്തിലായിരിക്കും, പാപത്തിലായിരിക്കും. എ ഡിസയർ ആൻഡ് എ ഡിസിഷൻ, ഒരാഗ്രഹം ഒരു തീരുമാനം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാതെ ദൈവത്തിന് പ്രസാദകരമായി നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഒന്ന് തെസലോനിക്കർ, അതിൻ്റെ നമുക്ക് പരിചയമുള്ളൊരു വാക്യമുണ്ട്, എനിക്കൊന്ന് സഹോദരന്മാർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ജസ്റ്റ് ആ വാക്യം മാത്രം വായിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന് തെസലോനിക്കർ 4:3, ഫസ്റ്റ് തെസലോനിയൻസ് ചാപ്റ്റർ 4:3.
ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ.
6 വാക്യം പറയാണ്, ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ. ഓ, അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ പ്രിയ സഹോദരങ്ങളെ. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ വിശുദ്ധീകരണമാ. അതിനുവേണ്ടിയുള്ള ഒരു ആഗ്രഹം, ഒരു ഡിസയർ, രണ്ടൊരു ഡിസിഷൻ, ഇത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും ഒന്ന് ഒരു ചെറുതായിട്ടൊരു ചെറിയ സ്ലിപ്പ് വരുമ്പോൾ തന്നെ നമുക്ക് കർത്താവിനോട് പറയാം, അപ്പാ തെറ്റിപ്പോയപ്പാ എന്നോട് ക്ഷമിക്കണേ. കർത്താവ് തന്റെ പരിശുദ്ധ രക്തത്താൽ നമ്മെ ശുദ്ധീകരിച്ച് വീണ്ടും നമ്മൾ ആ ശബ്ദം കേൾക്കും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രി. ഈ ശബ്ദം നിരന്തരം നമുക്ക് കേൾക്കണം സഹോദരങ്ങളെ. എവിടെങ്കിലും ഒന്ന് സ്ലിപ്പായി പോയി കഴിഞ്ഞാൽ ഉടനെ അനുദപിക്കണം, കർത്താവേ കർത്താവേ, എന്നൊരു നിലവിളി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. വീണ്ടും ദൈവത്തിന്റെ ഹിതത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്നാ രണ്ടാമത്തെ കാര്യം, ഞാൻ സമയം അവസാനിച്ചു, അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. മത്തായിയുടെ സുവിശേഷം 26:38, അതിന്റെ 38 മാത്യു ചാപ്റ്റർ 26:38 ഓൺവേർഡ്സ്.
എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിന്നു വീണു,
പിതാവേ
പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു.
കണ്ടോ, ശ്രദ്ധിച്ചേ സ്വരങ്ങളെ, ദൈവഹിതം ചെയ്യാനായിട്ടുള്ള, ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ കാര്യം യേശുവിന്റെ ജീവിതം നമ്മൾ കാണുന്നത് എന്താണെന്നറിയാവോ? പ്രാർത്ഥന. സൗരങ്ങളെ, ദൈവഹിതത്തിന് വിരോധമായിട്ട് ഒരു മാനുഷികമായ ഒരു ഹിതം നമുക്കുണ്ട്. നമ്മൾ മനുഷ്യരാ. ഇനി ഇത് തെളിയിക്കുന്ന ഒരു കാര്യം കൂടി എന്നറിയാമോ, യേശു ഒരു പൂർണ്ണ മനുഷ്യനാണെന്ന് നമ്മളെയാ തെളിയിക്കുന്നത്. എന്താണ്? ഒരു പൂർണ്ണ മനുഷ്യൻ. യേശുവിന്റെ ഹിതവും പിതാവിന്റെ ഹിതവും ഒന്ന്. പക്ഷെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനൊരു ശരീരമുണ്ടായിരുന്നു. അവിടെയാ പ്രശ്നം. ഒരു ശരീരമുണ്ട്, സ്വന്തമായി തീരുമാനിക്കാനായിട്ടുള്ള ഒരു ശരീരം. ഇതേ സ്വാതന്ത്ര്യമാണ് ആദാമിന് കൊടുത്തത്. എന്താണ്? തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതേ സ്വാതന്ത്ര്യം ആദാമിന് കൊടുത്തതാ. പക്ഷേ അവൻ തിന്മ തിരഞ്ഞെടുത്തപ്പോൾ യേശു എന്ത് ചെയ്യുന്നറിയാമോ? യേശു പ്രാർത്ഥനയിൽ, പിതാവേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരോധമായിട്ട് നമ്മുടെ ഒരു ഇഷ്ടം കിടപ്പുണ്ട്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഒറ്റ മാർഗം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന. പ്രാർത്ഥനയിലാണ് നമ്മളതിനെ ഓവർകം ചെയ്യുന്നത്. നോക്ക്, ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ പറയാണ്, എന്റെ ഉള്ളം മരണവേദന പോലെ അത് ദുഃഖിതമായിരിക്കുന്നു. യേശുവിന്റെ ആ വിഷമം എക്സ്പ്രസ് ചെയ്യുക. ശിഷ്യന്മാരെ വിളിക്കുക, എന്റെ കൂടെ വന്ന് നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചൊന്ന് സഹായിക്കുക എന്റെ കൂടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം അത്രമാത്രം വലിയ സ്ട്രഗിളാണ് യേശുവിന്റെ. ലൂക്കോസിന്റെ സുശീലം നമ്മൾ വായിക്കുന്നുണ്ട്, അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയായി എന്ന് പറഞ്ഞിരിക്കുന്നേ. ഓ, അത് എന്താ എന്റെ സിറ്റുവേഷൻ? രക്തം വിയർത്തുന്നല്ല, അല്ല, അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയായി എന്ന് പറഞ്ഞാൽ, അത്രമാത്രം സ്ട്രെസ് ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴേ ആ ഒരു അവസരം എത്തിപ്പെടുകയുള്ളൂ, രക്തത്തുള്ളികൾ പോലെ വിയർപ്പായിത്തീരുന്നത്. യേശു കടന്നുപോയ മാനസികമായ വ്യഥ മരിക്കാൻ പേടി ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. മരിക്കാൻ യേശുവിന് പേടിയൊന്നുമില്ല, കാരണം മരിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ മനുഷ്യന്റെ പാപങ്ങളേറ്റെടുക്കുക, സകല മനുഷ്യന്റെയും പാപം തന്റെ മേൽ ചുമത്തപ്പെടുക, പിതാവുമായുള്ള ബന്ധം നഷ്ടപ്പെടുക, അതാ അവന്റെ സ്ട്രഗിൾ. കാരണം അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ്? തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അതായിരുന്നു അവന്റെ സ്ട്രഗിൾ. ഗെത്സെമനയിൽ അവൻ രക്തം തുള്ളികൾ പോലെ, അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയായി, സ്ട്രെസ്. കാരണം എന്താണെന്നറിയാമോ? പിതാവേ എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ. ദൈവ ഇഷ്ടം ചെയ്യാനായിട്ടുള്ള അടുത്തൊരു കാര്യം അതാ, പ്രാർത്ഥന. ഈ കോൺഫ്ലിക്റ്റ് എപ്പോഴും ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. നമ്മുടെ താല്പര്യം, ദൈവത്തിൻ്റെ ഒരു താല്പര്യം നമ്മുടെ മേലുണ്ട്, നമ്മുടെ ഒരു താല്പര്യം. എന്താ നമ്മുടെ താല്പര്യം? ഞാൻ പറയട്ടെ, നമ്മുടെ താല്പര്യം ദൈവത്തിൻ്റെ താല്പര്യത്തിന് നേരെ വിപരീതമായിരിക്കും. കാരണം എന്നറിയാവോ? ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. ബലഹീനമായൊരു ജഡം നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ താല്പര്യം എപ്പോഴും മാറിയ പൈസല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. മത്തായിയുടെ സുവിശേഷത്തിൽ അതിൻ്റെ 27-ാം അധ്യായം 42-ാം വാക്യം 27:42.
രക്ഷിപ്പാൻ കഴിയുകയില്ല, അവൻ ഇസ്രായേലിന്റെ രാജാവാകുന്നുവെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും.
അടുത്ത വാക്യം 43 കൂടെ,
അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ, ഞാൻ ദൈവപുത്രൻ എന്ന് അവൻ പറഞ്ഞുവല്ലോ എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ച സ്വരങ്ങളെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വാക്യം ശ്രദ്ധിച്ചോ. ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇവനെ എന്ത് ചെയ്യട്ടെ? വിടുവിക്കട്ടെ. ഇവൻ ദൈവോത്രൻ എന്ന് പറഞ്ഞല്ലോ. നോക്കിയേ, പിശാജ് തന്റെ അവിടെ തോട്ടത്തിൽ വെച്ച് പരീക്ഷിച്ച പിശാജ് ഇപ്പോൾ അവിടെ പരീക്ഷിക്കുകയെന്നറിയോ? കുരിശിന്റെ മുമ്പിൽ യേശുവിനെ പരീക്ഷിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, പിശാജിന്റെ പരീക്ഷണം, പ്രലോഭന ഫസ്റ്റ് ലെവലിൽ ദൈവോത്രനുള്ള ഐഡന്റിറ്റി ചോദ്യം ചെയ്യുക. ഇപ്പോൾ പറഞ്ഞെന്നറിയോ? ഇപ്പോൾ നേരത്തെ പിശാജ് ഡയറക്റ്റ് വന്നെങ്കിലും ഇപ്പൊ ആൾക്കാരിലൂടെ കയറി പിശാജ് എനിക്ക് വന്ന് ആ ഗെത്സെമനെ കാൽനടി വഴിയെ കറങ്ങി കിടക്കുക. നടന്ന് നിൽക്കുമ്പോഴത്തേനാണ് ചില ആൾക്കാർ നിൽക്കുന്നത്, അവരിലോട് കയറി. അപ്പൊ അവര് പറഞ്ഞെന്നറിയോ? ഇവൻ ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ദൈവവനെ വിടുവിക്കട്ടെ, കാരണം ഇവൻ ദൈവോത്തരം എന്ന് പറഞ്ഞല്ലോ. നമ്മളോട് ആൾക്കാരിത് പറയും, എടാ നീ ദൈവവൈദ്യലാണ് പ്രാർത്ഥനക്കാരനാണെന്ന് നിനക്ക് എന്നാ പ്രശ്നം? ഓർത്താ മതി, അന്ന് പോയ ഭൂതം ഇപ്പം ഇവന്റെ മേത്ത് കയറിയിരിക്കുക. കുരിശിന്റെ ചോട്ടിന്ന് ആ ഭൂതം വിട്ടുപോയി, ഇപ്പം ഇതുവഴി ബാംഗ്ലൂർ വഴി കറങ്ങി നടക്കുക. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ ദൈവോത്രനാണെങ്കിൽ പിന്നെ നിനക്ക് എന്നാ ഈ പ്രശ്നം? കേട്ടിട്ടുണ്ടോ ചോദ്യം? ഭൂതമാ ചോദിക്കുന്നത്, അത് ഓർത്താ മതി. കാരണം യേശുവിന് കുലുക്കുമില്ല, കാരണം അവനെ ശബ്ദം കേട്ടതാ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മറിയൂമലയിൽ വെച്ച് വീണ്ടും ആ ശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. വീണ്ടും ആ ഗെത്സെമനയുടെ മുമ്പിൽ അതിൻ്റെ തൊട്ടു മുമ്പ് വന്നപ്പോൾ അവൻ വീണ്ടും ശബ്ദം കേട്ടു, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. ഈ ശബ്ദവുമായി നിൽക്കുന്ന യേശുവിനോട് ചോദ്യം, അവന് പ്രസാദമുണ്ടെങ്കിൽ, ദൈവത്തിന് ഇവന് പ്രസാദമുണ്ടെന്നല്ലേ പറഞ്ഞേ, അന്നാ ഇവനെ വിടുവിക്കട്ടെ. സഹോദരങ്ങളെ, പ്രശ്നങ്ങൾ, രോഗങ്ങൾ, കഷ്ടതകൾ, അത് ദൈവത്തിൻ്റെ പ്രസാദം പോയെന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. തൻ്റെ പുത്രനെ ഗെത്സെമനയിലൂടെ കടത്തിവിട്ട ദൈവം ചില സമയങ്ങളിൽ നമ്മയും കടത്തിവിട്ടേക്കാം. തൻ്റെ പുത്രനെ കാൽവരിയിലൂടെ കടത്തിവിട്ട ദൈവം നമ്മയും ചില സമയങ്ങൾ കടത്തിവിട്ടേക്കാം. പക്ഷെ അപ്പോഴും നമുക്കുണ്ടാകേണ്ട ധൈര്യം ഇതാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാണ്. അവിടെയാണ് നമ്മൾ ഉറപ്പിച്ചു നിൽക്കേണ്ടത്. 100 ചോദ്യങ്ങളുടെ മുമ്പിൽ ധൈര്യത്തോടെ അഭിമാനത്തോടെ നമുക്ക് പറയാം, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രനാ, ഞാൻ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാ. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുക. എബ്രായ ലേഖനം 13 വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 13 അതിൻ്റെ 21 ഹീബ്രൂസ് ചാപ്റ്റർ 13:21.
ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ.
കണ്ടോ, ഇവിടെ പറയാണ് ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. സ്വരങ്ങളെല്ലാം രാവിലെയും ഈ ശബ്ദം കേൾക്കണം, ഇവനെന്റെ പ്രിയപുത്രൻ, ഇവളെന്റെ പ്രിയപുത്രി. എല്ലാ ദിവസവും വൈകുന്നേരം നമുക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ നിനക്ക് പ്രസാദകരമല്ലാത്ത എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? കർത്താവേ, എവിടെങ്കിലും ദൈവത്തിന് പ്രസാദമില്ലാത്തത് സംഭവിച്ചാൽ ഉടനെ നമുക്ക് അനുതാപത്തോടെ, അനുതാപവാക്യങ്ങളോടെ കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലാം. അപ്പാ, എന്റെ വാക്ക് നിനക്ക് പ്രസാദമില്ലാത്തതായിരുന്നു, അപ്പ ക്ഷമിക്കണേ. എന്റെ ആ ചിന്ത നിനക്ക് പ്രസാദമില്ലാത്തതായിരുന്നു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. അനുതാപത്തിന് കഴിയുമ്പോൾ ആ സ്വർഗത്തിൽ നിന്ന് ശബ്ദം മുഴങ്ങും, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതേ ശബ്ദം നമ്മെ നോക്കി പറയുവാൻ സ്വർഗീയപിതാവ് ആഗ്രഹിക്കുക. സ്വരങ്ങളെ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം ചെയ്യുവാനായിട്ട് ഒന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരിക്കണം, ഒരു ഡിസയർ, രണ്ടൊരു ഡിസിഷൻ, ഒരു തീരുമാനമുണ്ടായിരിക്കണം. മൂന്നാമത് അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന. ചില സമയങ്ങളിൽ നമ്മുടെ സ്വന്തം ഹിതമെന്തിയും, നമ്മുടേതായ താല്പര്യം ദൈവഹിതം ചെയ്യാനായിട്ട് തടസ്സമായിട്ട് നിൽക്കും. അവിടെ പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങയുടെ ഹിതം ചെയ്യുവാനായിട്ട് എന്നെ സഹായിക്കണേ കർത്താവേ.